Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം ചതുർത്ഥ സൂത്രം, അതിൻ്റെ ചർച്ച തുടങ്ങുകയാണ്. ഇവിടെ മൂന്നാമത്തെ സൂത്രം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ശാസ്ത്രയോനിത്വാത്, ശാസ്ത്രത്തിൻ്റെ കാരണം, ശാസ്ത്രത്തിന് കാരണമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അങ്ങനെ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത് ഏതോ, ശാസ്ത്രത്തിലൂടെ അറിയപ്പെടുന്നത് എന്ന് താല്പര്യം, അതാണ് ബ്രഹ്മം എന്നിങ്ങനെ അത് രണ്ടു തരത്തിലതിന്റെ അർത്ഥം വിശദീകരിച്ചു. അടുത്ത് വരുന്നത് സമന്വയാധികരണം എന്ന സൂത്രം. തത്തു സമന്വയാത് എന്നാണ് നാലാമത്തെ സൂത്രം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിന്റെ അവസാനത്തെ സൂത്രമാണിത്. ചതുസൂത്രി എന്ന് പറയുന്നത് ഈ നാല് സൂത്രങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ചതുസൂത്രി എന്ന് പറയുന്നത്, അതിലെ അവസാനത്തെ സൂത്രം. ഈ സൂത്രത്തിനകത്ത് ഇതിന്റെ ചർച്ച ചെയ്ത് അദ്വൈത സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സൂത്രമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. തത് തു സമന്വയാത് എന്നാണ്. അതിന് ഇവിടെ ഭാഷ്യത്തിൽ തന്നെ വിശദീകരിക്കും. ഇവിടെ വരുന്നത് അതിന്റെ ആ സൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരാമുഖം എന്നുള്ള നിലയ്ക്ക് പൂർവപക്ഷത്തെ ഉപന്യസിക്കുകയാണ് ആദ്യം. ഇവിടെ പൂർവപക്ഷി എന്ന് പറയുമ്പം ഭാട്ടമീമാംസകർ. നേരത്തെ വേണമെങ്കിൽ മീമാംസകരിൽ രണ്ടുപേരുണ്ട്, പൂർവമീമാംസകരിൽ പ്രഭാകര മീമാംസകരും ഭാട്ട മീമാംസകർ. പ്രഭാകര ഗുരുവിന്റെ പിന്തുടർച്ചക്കാരാണ് പ്രഭാകര മീമാംസകർ. കുമാരലഭട്ടന്റെ അനുയായികളാണ് ഭാട്ടമീമാംസകർ. ഇവിടെ പൂർവപക്ഷികളായി വരുന്നത് ഭാട്ടമീമാംസകരാണ്. അദ്വൈതത്തിന് അവരംഗീകരിക്കുന്നില്ല, ബ്രഹ്മത്തെ കൂടി അംഗീകരിക്കുന്നില്ല. ബ്രഹ്മം അസത് എന്നാണ് ഭട്ടന്റെ അഭിപ്രായം, കുമാരലഭട്ടന്റെ. അപ്പോൾ ജൈമിനി മീമാംസ അതിന്റെ വ്യാഖ്യാതാവാണ് കുമാരലഭട്ടൻ. അവരുടെ അഭിപ്രായമാണ് ആദ്യം ഇവിടെ പറയുന്നത്, അതിനെ നിഷേധിക്കുന്നു. കാരണം വേദാർത്ഥ വിചാരമാണ് പൂർവമീമാംസയിലും. അപ്പം വേദത്തിന്റെ താല്പര്യം അതാണ് ഉത്തരമീമാംസയിലും വിഷയം. അപ്പം സ്വാഭാവികമായിട്ടും വേദ താല്പര്യത്തെ പൂർവമീമാംസകരെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതും ഉത്തരമീമാംസയിലെ കണ്ടെത്തലുമായിട്ട് വിരോധമുണ്ടോ അതോ രണ്ടും ഒന്ന് തന്നെയാണോ, ഈ തരത്തിലുള്ള ചിന്ത ആവശ്യമാണ്. എന്നാലേ വേദത്തിന്റെ ശരിയായ താല്പര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൂർവമീമാംസകരുടെ ആശയങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുന്നു. ആ ചോദ്യങ്ങൾക്കാണ് ഇവിടെ സമാനം പറഞ്ഞ് അദ്വൈത സിദ്ധാന്തത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. കഥം പുന ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം ഉച്ചിരി. ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം, ബ്രഹ്മത്തിന് ശാസ്ത്രം പ്രമാണമാണോ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ സൂത്രത്തിൽ. ശാസ്ത്രമാണ് അതിന് പ്രമാണം. ശാസ്ത്രം യോനിഹി പ്രമാണം അസ്യ എന്ന് വയ്ക്കാൻ ശാസ്ത്രമാണ് ഇതിന് പ്രമാണം എന്ന് പറഞ്ഞു ആക്ഷേപിക്കുകയാണ്. കഥം ഉച്ചിരി ആക്ഷേപാർത്ഥത്തിലാണ് കഥം. അതെങ്ങനെ ശരിയാകും, ബ്രഹ്മത്തിനെങ്ങനെ ശാസ്ത്രം പ്രമാണമാകും? കാരണം കുമാരലഭട്ടന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രഹ്മം അസത്ത, അങ്ങനെ ഒന്നില്ല. പിന്നെ എങ്ങനെ അത് ശരിയാകും? എന്തുകൊണ്ട് അനുപൂർവമീമാംസയിൽ നിന്നുള്ള ഒരു സൂത്രത്തിന് തന്നെ ഇവിടെ കാണിക്കുകയാണ്. യാവത ആമ്നായസ്യ ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതദർത്ഥാന ഇതി ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. ഇത് ജൈമിനീയ സൂത്രമാണ്. ജൈമിനി സൂത്രത്തിൽ തന്നെ ഇത് അതിലെ പൂർവപക്ഷ സൂത്രമാണ്. ജൈമിനി സൂത്രങ്ങളിലും പൂർവപക്ഷം സിദ്ധാന്തം ഈ തരത്തിലാണ് ഒരു വിഷയം പ്രതിപാദനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു പൂർവപക്ഷ സൂത്രമാണ്. ആമനായസ് ക്രിയാർത്ഥത്വ ആനർത്ഥയ്ക്കും അതദർത്ഥാന. അത് കഴിഞ്ഞ് ഇതിന് സമാധാനമായിട്ട് വരുന്ന സൂത്രം ഇവിടെ തന്നെ അല്പം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിധിനാതു ഏകവാക്യത്വ സ്തുത്യർത്ഥേന വിധീനാം സിഹു. ഇത് പൂർവമീമാംസയുടെ സിദ്ധാന്ത സൂത്രം. ഈ പൂർവപക്ഷ സൂത്രം സിദ്ധാന്ത സൂത്രം ഈ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതിനെയും രീതി അതേ രീതി തന്നെയാണ് ഇവിടെ ഉത്തരമീമാംസയിലും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ആമ്നായസ്യ വേദസ്യ വേദം ക്രിയാർത്ഥത്വം, അതായത് ക്രിയയ്ക്ക് വേണ്ടിയാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് വേദം, അല്ലാതെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അദ്വൈതി പറയുന്ന പോലെ. അതുകൊണ്ട് ആനർത്ഥയ്ക്കും ആ തദർത്ഥാന അക്രിയാർത്ഥാനാണ്. ക്രിയയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗമെല്ലാം അനർത്ഥകമാണ് എന്നാണ്. വേദത്തെ ക്രിയയെ ബോധിപ്പിക്കാത്ത വേദഭാഗം ഉണ്ടെങ്കിൽ അത് അനർത്ഥകമാണ് എന്നാണ്. അതായത് പൂർവമീമാംസകര് വേദത്തെ അഞ്ചായിട്ട് വിഭജിക്കുന്നുണ്ട്: വിധി, നിഷേധം, മന്ത്രം, നാമധേയം, അർത്ഥവാദം എന്നിങ്ങനെ വേദത്തിന്റെ അഞ്ച് ഭാഗങ്ങളായിട്ട് അവർ വിഭജിക്കുന്നു. എന്നിട്ടാണ് വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വിധി: സ്വർഗകാമോ യജേത, സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം, ഇതെല്ലാം വിധിയാണ്. നിഷേധം അതുപോലെയുണ്ട്: മാ ഹിംസ്യാ സവാ ഭൂതാനി, ഒന്നിനെ ഹിംസിക്കരുത്, നിഷേധമാണ്. മന്ത്രം എന്ന് പറയുന്നത് ഓരോരു പ്രയോഗ സമവേദ അർത്ഥസ്മാരകവും മന്ത്ര ക്രിയാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന ഭാഗമാണ് മന്ത്രം. അതിന് മന്ത്രമെന്ന് പറയും. ഇവിടെ ഇനി ഉദാഹരണമായിട്ട് പറയും: ഇഷിത്വ എന്ന് തുടങ്ങുന്ന ഭാഗം, പലാശം അതിന്റെ ശാഖയെ ഛേദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണത്. അതിലൂടെ പലാശത്തിന്റെ ശാഖ അത് യജ്ഞത്തിന്റെ ഒരു വസ്തുവായി ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ക്രിയയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ അതിനെ മന്ത്രങ്ങളെന്ന് പറയും. അതാണ് ക്രിയ പ്രയോഗ സംവേദ അർത്ഥസ്മാരകങ്ങളെന്ന് പറയും. നാമധേയം എന്ന് പറയും ഉദ്ഭിത യജേത. ഉദ്ഭിത് എന്ന് പറയുന്നൊരു യാഗത്തിന്റെ പേരാണ്. അപ്പൊ യാഗത്തിന്റെ ആ പേരിനെ ബോധിപ്പിക്കുന്നത് നാമധേയം. ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു യാഗ നാമധേയത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഉദ്ഭിത് എന്ന് പറയുന്ന ഒരു നാമധേയം, ഒരു നാമധേയമാണ് യാഗത്തിന്റെ പേരാണ്. അർത്ഥവാദം: കർമ്മത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ നിന്ദിക്കുക, നിന്ദ്യമായനെ നിന്ദിക്കുക, പ്രശസ്തമായനെ സ്തുതിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വാക്യങ്ങളെ അർത്ഥവാദങ്ങളെന്ന് പറയുന്നു. പ്രാശസ്ത്യ നിന്ദ അന്യതര ബോധം, പ്രാശസ്ത്യം അതിന്റെ മഹത്വം അതിനെ ബോധിപ്പിക്കുന്നു. യാഗത്തിന്റെയും മറ്റും വിധിച്ച കർമ്മങ്ങളുടെ അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നു. നിഷിദ്ധമായ കർമ്മങ്ങളുടെ നിന്ദിക്കുന്നു. അങ്ങനെയുള്ള വാക്യങ്ങൾ അതിനെ അർത്ഥവാദങ്ങളെന്ന് പറയും. ഇങ്ങനെ ഈ അഞ്ചായിട്ട് വിഭജിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ ഇവിടെ പറയുന്നത് ക്രിയയെ ബോധിപ്പിക്കാത്ത അല്ലെങ്കിൽ ക്രിയയ്ക്ക് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങളെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ അതെല്ലാം അപ്രമാണമാണെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേദത്തിന് ദോഷം വരും. കാരണം സ്വാധ്യായോ അധ്യേതവ്യഹ എന്ന വിധി അനുസരിച്ച് സ്വസ്വശാഖ അതാത് ശാഖകൾ ഓരോരുത്തരും അധ്യയനം ചെയ്തുകൊള്ളണമെന്നാണ്. അപ്പൊ വേദത്തിൽ ഒരു പദം പോലും അനർത്ഥകമായി വരാൻ പാടില്ല. ക്രിയയെ ബോധിപ്പിക്കാത്ത ഭാഗങ്ങൾ അനർത്ഥം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു ഭാഗം അനർത്ഥം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതിനി സമാധാനം പറയും. ക്രിയയെ ബോധിപ്പിക്കാത്തതും സാർത്ഥകമാണെന്നുള്ളതിനി സമാധാനം പറയും. ഇവിടെ ഇപ്പൊ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണ്. ക്രിയയെ ബോധിപ്പിച്ചില്ലെങ്കിൽ ആ വേദഭാഗം അനർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർവമീമാംസകരെന്ത് ചെയ്യുന്നു? ഇത് ക്രിയാപരത്വം ശാസ്ത്രസ്യ പ്രദർശിതം. വേദത്തിന് ക്രിയാപരം, അത് ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, പ്രവൃത്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കാനാണ്. അതാണ് വേദത്തിന്റെ മുഴുവൻ വേദത്തിന്റെയും ഉദ്ദേശ്യം. അതാണ് അത് ലക്ഷ്യമാക്കുന്ന, അതാണ് അതിന്റെ ഉദ്ദേശ്യം, അതാണ് എന്നിങ്ങനെ ശാസ്ത്രം ക്രിയാപരമാണെന്ന് അവിടെ പൂർവമീമാംസയിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അതിപ്പോ ഇവിടെ എന്താണ് അതിന്റെ വിഷയം, അതാണ് അടുത്ത് പറയുന്നത്. അതോ വേദാന്താനാം അനർത്ഥക്യം. അതുകൊണ്ട് ഈ വേദാന്ത ഭാഗം അനർത്ഥകമാണ്. അതായത് ഉപനിഷത്തുകളെല്ലാം അനർത്ഥകമാണ്. അത് ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, യാഗാദികളെ ബോധിപ്പിക്കുന്നില്ല, യാഗാദി ചെയ്യാൻ പറയുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? അക്രിയാർത്ഥത്വം. ഇത് ക്രിയയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, അക്രിയാർത്ഥമാണ്. ക്രിയ ഇത് ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അല്ല, ഇനി ഇതിനെ സാർത്ഥകമാക്കണമെങ്കിലോ? അതിനു വേണ്ടിയിട്ട് ഉള്ള ഉപായം പറയുന്നു. ഇത് ക്രിയയെ ബോധിപ്പിക്കാത്തതുകൊണ്ട് ഈ ഉപനിഷത്തിനെ അനർത്ഥകമായി സ്വീകരിക്കണം. അല്ല, ഇതിനെ ഇനി സാർത്ഥകമാകണമെങ്കിൽ വേദം വ്യർത്ഥമാകാൻ പാടില്ല, നിരർത്ഥകമാകാൻ പാടില്ല. അതിനെ സാർത്ഥകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്. കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേനവ ക്രിയാവിധി ശേഷത്വം. ഇതിനെ ക്രിയാവിധികളുടെ ശേഷമായി അംഗമായി സ്വീകരിക്കാം എന്നാണ്. സ്വർഗകാമോ യജേത തുടങ്ങിയ ക്രിയാവിധികളുണ്ട്. ആ ക്രിയാവിധിയുടെ അംഗമായിട്ട്, ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഉപനിഷത്തിനെ സ്വീകരിക്കാം എന്നാണ്. എങ്ങനെ? കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വേന, യാഗം ചെയ്യുന്നതിന് കർത്താവതായി ചെയ്യുന്നതിന് ആവശ്യമാണ്, ദേവത ആവശ്യമാണ്. ദേവത ഉദ്ദേശിച്ചതിന് ദ്രവ്യത്യാഗമാണ് യാഗം. ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ ത്യജിക്കുക, അതിനാണ് യാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്തെ പ്രക്ഷേപിക്കുന്നു, ഹവിസിന്, ഹോമാഗ്നി. അപ്പോൾ അത് യാഗമായി. അപ്പോൾ അതിനൊരു ചെയ്യുന്ന ഒരാൾ വേണം, കർത്താവ്. ഒരു ദേവത വേണം, ഉദ്ദേശ്യമായിട്ടുള്ളൊരു ദേവത വേണം. അങ്ങനെയുള്ള കർത്താവിനെ ദേവതയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത് വാക്യങ്ങൾ. അതായത് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വം, അത് ജീവനെ ബോധിപ്പിക്കുന്നു. അപ്പോൾ മീമാംസകർ പറയുന്ന എന്താണ്? ജീവനെ ബോധിപ്പിക്കുന്ന പദങ്ങളെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുകയാണ്, യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. തത് എന്ന് പറയുന്നത് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി, അഹം എന്ന് പറയുന്നത് ജീവനെ ബോധിപ്പിക്കുകയാണ്, എന്ന് വെച്ചാൽ യാഗ കർത്താവിനെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മ എന്ന് പറയുന്നതുകൊണ്ട് ദേവതയെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ഇവിടെ നമ്മൾ പറയുന്ന തരത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മമൊന്നുമല്ല, ദേവതയാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയെല്ലാം ജീവവാചക ശബ്ദങ്ങളുണ്ടോ അതെല്ലാം കർത്താവിനെ ബോധിപ്പിക്കുന്നു, യാഗ കർത്താവിന്. എവിടെയെല്ലാം അതിൽ നിന്ന് ഭിന്നമായ ശബ്ദങ്ങളുണ്ടോ, ബ്രഹ്മ ബോധക ശബ്ദങ്ങളുണ്ടോ, അതെല്ലാം യാഗത്തിന്റെ ദേവതയെ ബോധിപ്പിക്കണമെന്നാണ്. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഇത് യാഗവിധികളുടെ അംഗമാണ്, അതിന്റെ ഭാഗമാണ് എന്നുള്ളത് എന്ന രീതിയിൽ ഇതിനൊക്കെ പ്രാമാണികമായി സ്വീകരിക്കാം. ഇതെല്ലാം അർത്ഥവത്താണ് എന്നാണ് പൂർവമീമാംസകരുടെ അഭിപ്രായം. അതാണ് കർത്തൃ ദേവതാദി പ്രകാശനാർത്ഥത്വം. കർത്താവ് ദേവത തുടങ്ങിയവയെ പ്രകാശിപ്പിക്കുന്നതിലൂടെ, ദേവതാദി എന്ന് വെച്ചാൽ ദേവതാദിന്റെ ഗുണങ്ങൾ, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ക്രിയാവിധി ശേഷത്വം, ക്രിയാവിധിയുടെ അംഗമാണ്. അല്ലെങ്കിൽ വേറെന്ന് പറയാം, എന്താണ്? ഉപാസനാദി ക്രിയാന്തര വിധാനാർത്ഥത്വം. വേറെ തരത്തിലും സ്വീകരിക്കുക, ഉപാസനയെ വിധിക്കുന്നുണ്ട്. പല പ്രകാരത്തിലുള്ള ഉപാസനകൾ പറയുന്നു. മനോബ്രഹ്മിത്യുപാസീത, മനസ്സിന് ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. വാചം ധേനു ഉപാസീത, വാക്കിനെ ധേനുവായി ഉപാസിക്കുക. ഇങ്ങനെ ധാരാളം ഉപാസനകൾ, ധ്യാനം, ആ രീതിയിൽ ധ്യാനിക്കാൻ വേണ്ടി. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം, മാനസികമായ ഒരു ക്രിയ, അതാണ് ഉപാസന. ഉപാസനാദി ക്രിയ എന്ന് പറയുന്നത് ഉപാസന പോലെയുള്ള ക്രിയകൾ, മാനസിക ക്രിയകൾ, അതാണ്. അതായത് തത്വജ്ഞാനമല്ല എന്നർത്ഥം. അതിന്റെ വ്യത്യാസം ഇനി പറയും. ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനി ഈ അധികരണത്തിൽ തന്നെ അത് ചർച്ച ചെയ്യും. ഉപാസന എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്. തത്വജ്ഞാനം അതുപോലെ അല്ല, അത് മാനസിക വൃത്തിയാണെങ്കിലും മാനസിക ക്രിയയല്ല എന്ന് വിശദീകരിക്കും. ധ്യാനവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതുകൂടെ വിശദീകരിക്കും. അപ്പോൾ ഉപാസന പലതരത്തിൽ, ശാന്തോഗ്യ ഉപനിഷത്തിന്റെ ആദ്യ ഭാഗം നോക്കുക, അതിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയും, അതിന്റെ ഫലങ്ങളും പറയും. ഇന്ന ഉപാസന ചെയ്താൽ ഇന്നതാണ് ഫലം, ഈ തരത്തിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നായി ധ്യാനിക്കാൻ പറയുന്നതാണ് ഉപാസന, ചുരുക്കത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ്. ഇതാണ് മീമാംസയുടെ അഭിപ്രായം. അല്ലാതെ ഒരിക്കലും പരമാത്മാ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ്. നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദനം സംഭവിക്കുന്നു. പരിനിഷ്ഠിതം, നിശ്ചയരൂപേണ സിദ്ധമായ, പരിനിഷ്ഠിതമായ ഒരു വസ്തുവിനെ പ്രതിപാദിക്കുകയല്ല ഉപനിഷത്തിന്റെ ഉദ്ദേശം. പരിനിഷ്ഠിതമായ വസ്തു എന്ന് വെച്ചാൽ സിദ്ധമായ ഒരു വസ്തു, ഉള്ളതായ ഒരു വസ്തു, സംശയരഹിതമായ ഒരു വസ്തു, ആ വസ്തുവിനെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നില്ല, വേദാന്തം പ്രതിപാദിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുന, സിദ്ധമായ വസ്തു പ്രത്യക്ഷാദികൾക്ക് വിഷയമാണ്. വേദത്തെക്കുറിച്ച് തന്നെ പറയുന്ന എന്താണ്? അജ്ഞാതാർത്ഥ ജ്ഞാപകം എന്നാണ്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. അല്ലാതെ നമുക്കറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് അനുവാദകമാകത്തേ ഉള്ളൂ. അറിയാവുന്ന ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അറിഞ്ഞതിനെ ഏറ്റുപറയുന്നു എന്നേ പറയാൻ പറ്റും. വേദം അങ്ങനെയല്ല ചെയ്യുന്നത്. അജ്ഞാതമായ വിഷയങ്ങളെ ബോധിപ്പിക്കുകയാണ്. യാഗം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരു പ്രമാണത്തിലൂടെയും പ്രത്യക്ഷാദി പ്രമാണത്തിലൂടെയൊന്നും അതിനറിയാൻ കഴിയുന്നില്ല. വേദത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. യാഗം, അതിന്റെ വിധാനങ്ങൾ, അതിന്റെ ഫലം, അതിന്റെ കർത്താവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു പ്രമാണത്തിലൂടെ നമുക്കറിയാൻ പറ്റുന്നില്ല. അത് അജ്ഞാതമാണ്. അജ്ഞാതമായ വിഷയത്തെ ബോധിപ്പിക്കുന്നു. അതാണ് വേദത്തിന്റെ പ്രത്യേകത. പ്രസിദ്ധമായ, അതായത് നമുക്കെല്ലാം പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെ വേദം ബോധിപ്പിക്കത്തില്ല. എന്നാൽ അതിനെ അങ്ങനെ ബോധിപ്പിച്ചാൽ അവിടെ വേദലക്ഷണം സമന്വയിക്കുന്നില്ല, അത് പ്രമാണമാകത്തില്ല, മറിച്ച് അത് കേവലം അനുവാദകമാണ്, ഏറ്റുപറയുന്ന ഒന്നായി തീരും എന്നർത്ഥം. നമ്മുടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഇത് പുസ്തകമാണെന്ന് വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സിദ്ധമായ ഒരു വസ്തുവാണ്, നമുക്ക് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിയാം. അതിനെ വേദം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അജ്ഞാത അർത്ഥജ്ഞാപകമാകത്തില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്? നഹി പരിനിഷ്ഠിത വസ്തുപ്രതിപാദന സംഭവതി. വേദത്തിൽ ഒരിക്കലും അങ്ങനെ സിദ്ധമായ ബ്രഹ്മമെന്ന് പറയുന്നത് സിദ്ധമായ ഒന്നാണ്. അതിനെ വേദം പരിനിഷ്ഠിതമായ വസ്തുവാണ്, അതിനെ വേദം ഒരിക്കലും പ്രതിപാദിക്കത്തില്ല. സിദ്ധമായ ഒരു വസ്തു മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാമെന്നുള്ളതാണ്. മറിച്ച് എന്താണ്? സാധ്യമായതിനെ വേദം ബോധിപ്പിക്കത്തുള്ളൂ. യാഗം സാധ്യമാണ്, പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതാണ്. അങ്ങനെയുള്ള വസ്തുക്കളെ മാത്രമേ വേദം ബോധിപ്പിക്കത്തുള്ളൂ എന്നാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി വിഷയത്വാ പരിനിഷ്ഠിത വസ്തുനഃ. സിദ്ധമായ വസ്തു, ഇവിടെ നേരത്തെ തന്നെ ഉള്ള വസ്തു, നമ്മൾ പ്രയത്നത്തിലൂടെ സാധ്യം, ക്രിയാസാധ്യമല്ലാതിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ്? അത് പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാണ്, പ്രത്യക്ഷമായി അതിനെ അറിയാൻ കഴിയും. തത് പ്രതിപാദനേച്ച ഹേയ ഉപാധേയരഹിതേ പുരുഷാർത്ഥ അഭാവ. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ പ്രതിപാദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല. ഹേയവും ഉപാധേയവും നിന്നും ഭിന്നമാണത്. ഹേയ ഉപാധേയരഹിതം എന്നുവെച്ചാൽ ഹേയ ഉപാധേയ ഭിന്നമാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഹേയം ഉപേക്ഷിക്കേണ്ടത്, ഉപാധേയം സ്വീകരിക്കേണ്ടത്. ബ്രഹ്മമെന്ന് പറയുന്നത് ഒരിക്കലും ഹേയം ഉപേക്ഷിക്കേണ്ടതോ ഉപാധേയം സ്വീകരിക്കേണ്ടതോ അല്ല എന്നർത്ഥം. അതേസമയം വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അത് ഹേയമോ ഉപാധേയമോ ആയിരിക്കും. യാഗം ഉപാധേയമാണ്, സുരാപാനം ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. മദ്യപാനം, സുരാപാനം അത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. യാഗം അത് ഉപാധേയമാണ്. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് വേദത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ഇന്നത് ഹേയമാണ്, ഇന്നത് ഉപാധേയമാണ്, അതിൽ നിന്നും ഭിന്നമാണ് ബ്രഹ്മം. അങ്ങനെ ഹേയ ഉപാധേയരഹിതമായ ഒന്ന് അതൊരിക്കലും പുരുഷാർത്ഥമാകത്തില്ല. യാഗം എന്ന് പറയുന്ന ഉപാധേയമാണ്, അതിലൂടെ പുരുഷാർത്ഥം പ്രാപ്തി ഉണ്ടാവുന്നു, സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നു. സുരാപാനം എന്ന് പറയുന്നത് ഹേയമാണ്, അതിലൂടെ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അനർത്ഥ നിവൃത്തി ഉണ്ടാകും. അപ്പോൾ അതും ക്രമേണ പുരുഷാർത്ഥത്തിന് സാധകമാണ്, അനർത്ഥത്തെ ഒഴിവാക്കാൻ പറ്റുന്നു. അപ്പോൾ ഹേയവും ഉപാധേയവുമല്ലാത്ത, എടുക്കാനോ തള്ളാനോ കഴിയാത്ത ഒരു വസ്തുവിനെ വസ്തു ഒരിക്കലും പുരുഷാർത്ഥമാകത്തില്ല എന്നർത്ഥം. പുരുഷാർത്ഥം എന്ന് വെച്ചാൽ പുരുഷൈഹി അർത്ഥ്യതയെ, പുരുഷന്മാരാൽ അർത്ഥിക്കപ്പെടുന്നത്, പ്രാർത്ഥിക്കപ്പെടുന്നത്, നേടാൻ വേണ്ടി പുരുഷൻ ജീവന്മാരെ ശ്രമിക്കുന്നതേ ആകത്തുള്ളൂ പുരുഷാർത്ഥം. അങ്ങനെ ശ്രമിച്ച് നേടിയെടുക്കുന്നതേ പുരുഷാർത്ഥമാകത്തുള്ളൂ എന്നാണ് പൂർവമീമാംസകരുടെ മതം. അതുകൊണ്ടെന്താണ്? ഈ വേദത്തിൽ ബ്രഹ്മതത്വത്തെ പ്രതിപാദനം ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ വേദത്തിലൂടെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അത ഏവാസോ അരോദി ദിത്യവുമാദീനാം ആനർത്ഥക്യം മാ ഭൂത് ഇതി. ഇനി പൂർവമീമാംസയിലെ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. വിധിനാതു ഏകവാക്യത്വാ സ്തുത്യർത്ഥേന വിധീനാം സിഹു ഇതി സ്ഥാപകത്വേന അർത്ഥവത്വം ഉക്തം. ക്രിയാപരങ്ങളല്ലാതെയുള്ള വാക്യങ്ങളൊന്നും എന്താണ് അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ സിദ്ധമായ സത്യവസ്തുവായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഉപനിഷത് ഭാഗങ്ങളെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വേദത്തിന്റെ ഒരു ഭാഗം അനർത്ഥകമായി തീരുമല്ലോ. അതുകൊണ്ട് പൂർവമീമാംസകര് തന്നെ സമാധാനം പറയുന്നു, അർത്ഥവാദ വാക്യങ്ങൾ, അർത്ഥവാദ വാക്യങ്ങളെയെല്ലാം വിധിവാക്യങ്ങളുടെ സ്ഥാപകങ്ങളായിട്ട്, അതായത് വിധിവാക്യങ്ങളെ വിധിയെ സ്തുതിക്കുന്നതായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അംഗമായി സ്വീകരിച്ചുകൊണ്ട് അതിനെയും സാർത്ഥകമായി സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത. ഒരു അർത്ഥവാദ വാക്യമാണ്, വായുഹു ശീഘ്രഗാമിയായ ദേവതയാണ് എന്നൊരു വാക്യം. വായുദേവത ശീഘ്രഗാമിയാണെന്നാണ്, വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത്. വായു ശീഘ്രഗാമിയാണ് ദേവത, ശീഘ്രഗാമിയായ ദേവതയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പുരുഷാർത്ഥമൊന്നും നേടാനില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, വായുദേവത വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. ഇത്രയും അവിടെ പറയുന്നുള്ളൂ. വായുർവൈ ക്ഷേപിഷ്ഠ ദേവത, വായുദേവത ശീഘ്രകാമിയാണ്. അപ്പൊ ഇത്രയും ഇതിനെ അർത്ഥവാദ വാക്യം എന്ന് പറയും. പ്രത്യേകിച്ച് ഒരു ക്രിയയെ ബോധിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല, എന്തെങ്കിലും ഫലത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ ഈ വാക്യത്തിലൂടെ പിന്നെ എന്ത് ധരിക്കണം, അതിനെക്കുറിച്ച് മീമാംസകർ ചിന്തിച്ചപ്പോൾ വേറൊരു വാക്യം അവർ കണ്ടെത്തി. വായവ്യം ശേദം ആലഭേദ ഒരു വാക്യം. അതായത് വായു ദേവതയെ ഉദ്ദേശിച്ച് ശേദം, ശേദ നിറത്തിലുള്ള മൃഗത്തെ ആലഭനം ചെയ്യണം. ആലഭനം ചെയ്യുക എന്ന് വെച്ചാൽ ഹിംസിക്കുക എന്നുള്ള അർത്ഥമാണ് പൊതുവെ മീമാംസരെടുക്കുന്നത്. ഹിംസ വേദത്തിൽ ഹിംസയെ വിധിക്കുന്നില്ല എന്ന് പറയുന്നവർ ആലഭനം എന്ന് പറഞ്ഞാൽ അതിനെ സ്പർശിക്കുക എന്നും മറ്റുള്ള അർത്ഥം എടുക്കുന്നു. പക്ഷെ നടന്നുകൊണ്ടിരുന്ന ഹിംസയാണ്. അപ്പോ ഛേദ വെളുത്ത നിറമുള്ള ആടിനെ ഹിംസിക്കാനാ പറയുന്നു വായുദേവതയെ ഉദ്ദേശിച്ച് എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ അവര് താരതമ്യപ്പെടുത്തി നോക്കുന്നു, അല്ലെങ്കിൽ രണ്ടിന്റെയും തമ്മിലുള്ള ബന്ധത്തെ കണ്ടുപിടിക്കുന്നു. വായവ്യം ശേദം ആലഭേദ വായുവേ ക്ഷേപിഷ്ഠ ദേവത എന്നുള്ളത്. അപ്പൊ വായുദേവത ഉദ്ദേശിച്ച് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഫലം വളരെ എളുപ്പത്തിൽ ഉണ്ടാകും. ഇത് രണ്ടിന്റെയും കൂടെ താല്പര്യമാണ്. കാരണം ശീഘ്രഗാമിയായ ദേവത എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശീഘ്രമായി ഫലപ്രദാനം ചെയ്യുന്ന ദേവതയെന്നാണ്, ശീഘ്രമായി പെട്ടെന്ന് തന്നെ ഫലത്തെ കൊടുക്കുന്ന ദേവതയെന്നാണ്. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ബന്ധത്തെ അങ്ങനെ പൂർവമീമാംസകർ കണ്ടുപിടിച്ചു. അപ്പൊ വായുദേവതയെ ഉദ്ദേശിച്ച് യാഗം നടത്തി കഴിഞ്ഞാൽ ആ യാഗം ചെയ്യുന്ന യാഗകർത്താവിന് യജമാനന് വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുമെന്നാണ്. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ യാഗത്തെ സ്തുതിക്കുകയാണ്. ആ യാഗം അത്രയും മഹത്തായ യാഗമാണ്, ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫലം കിട്ടും. അപ്പം വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്ന ആ അർത്ഥവാദ വാക്യം വായുദേവതയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഏകവാക്യം, അതായത് രണ്ടും കൂടി ചേർന്നൊരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഏകവാക്യത്വം എന്ന് പറയും. വാക്യ ഏകവാക്യത്വം, പദ ഏകവാക്യത്വം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ മീമാംസയുടെ ചർച്ചയ്ക്ക് വരും. അപ്പൊ ഇവിടെ വരുന്ന ഈ വിധിവാക്യവും ഈ അർത്ഥവാദ വാക്യവും രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു വിശാലമായ ഒരു അർത്ഥത്തെ കൊടുക്കുന്നു. അതുകൊണ്ട് വിധിവാക്യങ്ങളുമായി ഏകവാക്യമായിട്ട് അർത്ഥവാദങ്ങൾ വിധിവാക്യത്തിന്റെ അംഗമാകുന്നു എന്നാണ്, അതിന്റെ ഒരു ഭാഗമായി തീരുന്നു. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും സാർത്ഥകമാണ് എന്നുള്ളതാണ് പൂർവമീമാംസകരുടെ സിദ്ധാന്തം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേറെ ഉദാഹരണമാണ് പറയുന്നത്, സ്വരോദീത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു വേദവാക്യമാണ്. സ്വരോദീത് യഥാരോദീത് തദ്രുദ്രസ്യ രുദ്രത്വം, ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വാക്യത്തിൽ പറയുന്ന എന്താണ്, ഇതും ഒരു അർത്ഥവാദ വാക്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത്, അതായത് വായുർവൈ ക്ഷേപിഷ്ഠ ദേവത എന്ന് പറയുന്നത് സ്തുതിപരമായ വാക്യമാണെങ്കിൽ വേറൊരു വാക്യമുണ്ടെന്നാണ്, ബർഹിഷി രജതം നദേയം എന്ന് പറയും. യാഗത്തിൽ ദക്ഷിണയായിട്ട് വെള്ളി കൊടുക്കരുതെന്നാണ്. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ വാക്യം വരുന്നത്. സോ അരോദീത് ഇത് അരോദീത് തദ്രുദ്രസ്യ രുദ്രത്വം എന്ന് പറയുന്ന വാക്യം. അത് ദക്ഷിണയായിട്ട് എന്തുകൊണ്ട് വെള്ളി കൊടുക്കാൻ പാടില്ല, ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ തുടങ്ങി. അത് തുടങ്ങുന്ന സമയത്ത് ദേവന്മാര് തങ്ങളുടെ കൈവശമുള്ള വസ്തുവകകളെല്ലാം അഗ്നിദേവനെ ഏൽപ്പിച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇതെല്ലാം വേണ്ട രീതിയിൽ മടക്കിത്തരണം, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അഗ്നിദേവനെ ഏൽപ്പിച്ചതിന് ശേഷം ദേവന്മാർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയി തിരിച്ചു വരാൻ താമസിച്ചു. അഗ്നിദേവൻ ഈ ദ്രവ്യത്തിലെല്ലാം നോക്കിയിരുന്നപ്പോൾ അഗ്നിദേവൻ ഇതിൽ ലോഭമുണ്ടായി. ഇതെല്ലാം കൈവശമാക്കിയാൽ എന്താണ് എന്ന് വിചാരിച്ചു. എന്തായാലും ഇനി അവർ വന്നാലും വന്നില്ലെങ്കിലും ശരി എന്ന് തീരുമാനിച്ചുകൊണ്ട് അഗ്നിദേവൻ ഈ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു, കുളിയിൽ പോയി. ദേവന്മാര് പോയി യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ അഗ്നിദേവനെ കാണാനില്ല, തങ്ങളുടെ വസ്തുവകകളും കാണാനില്ല. പിന്നെ അഗ്നിദേവനെ അന്വേഷിച്ച് ദേവന്മാർ പോയി. അങ്ങനെ പോയി അവസാനം കണ്ടു, പിടിച്ച് അഗ്നിദേവനെ അവർ കൈകാര്യം ചെയ്തു. അപ്പോ സങ്കടം വന്നു, അഗ്നിദേവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ആ കണ്ണുനീര് ഉരുണ്ടുരുണ്ട് വീണതാണ് വെള്ളിയായി തീർന്നതെന്നാണ്. ഈ ഭൂമിയിൽ കാണുന്ന വെള്ളിയല്ല, അഗ്നിദേവന്റെ കണ്ണുനീരാണെന്നാണ്. അതുകൊണ്ട് അത് കണ്ണുനീരല്ലേ, കണ്ണുനീരെന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു വസ്തുവല്ല, ഒന്നാമത് ദുഃഖത്തിന്റെ ഒരു പ്രതീകമാണ്, അതുകൊണ്ട് അത് നിന്ദ്യമാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കരച്ചിലുണ്ടാകും, കരയുമെന്നാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ദുഃഖം യജമാനൻ സംഭവിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? യാഗത്തിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിന്ദ്യമായ കർമ്മമാണ്, അത് അരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ നിന്ദിക്കുകയാണ്, വെള്ളിയെ ദാനം ചെയ്യുക നിന്ദിക്കുകയാണ്. അപ്പൊ ചിലയിടത്ത് അർത്ഥവാദ വാക്യങ്ങൾ കർമ്മത്തിന്റെ പ്രാശസ്ത്യത്തെ, അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കും, ചിലയിടത്ത് കർമ്മത്തെ നിന്ദിക്കും. രജത ദാനം എന്ന് പറയുന്നത് നിന്ദ്യമാണ്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സ്വ അരോധീത് എന്ന് പറയുന്ന ഈ വാക്യം. അപ്പൊ ബർഹിഷി രജതം അന്നദേയം എന്ന് പറയുന്ന നിഷേധവും ഈ അർത്ഥവാദവും കൂടി ചേർന്നിട്ട് ഒരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വ അരോധീത് എന്ന് തുടങ്ങുന്ന ഈ വേദവാക്യം അത് സാർത്ഥകമാണോ, അത് അർത്ഥവത്താണോ, വിധിവാക്യവും അല്ലെങ്കിൽ നിഷേധവാക്യവുമായിട്ട് ചേരുമ്പോഴേ അർത്ഥവാദങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ. അതുപോലെ ഉപനിഷത് വാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളാണ്, അതുകൊണ്ട് അത് വിധിവാക്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുമായിട്ടോ ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കൂ, അതിന് സ്വതന്ത്രമായി അർത്ഥമില്ല എന്നൊക്കെയാണ് പൂർവ്വമീമാംസകരുടെ അഭിപ്രായം. അതാണ് പറയുന്നത് അതേവ സോ അരോദീ ഇത്യവമാദീനാം. ഈ വാക്യങ്ങളും അനർത്ഥക്യം മാഭൂത്, ഇതൊന്നും നിരർത്ഥകമാകരുത്. അർത്ഥവാദ വാക്യങ്ങൾ നിരർത്ഥകമായി കഴിഞ്ഞാൽ വേദത്തിന്റെ ഏകദേശം നിരർത്ഥകമായി പോകും ഒരു ഭാഗം. അതുകൊണ്ട് പൂർവമീമാംസയിൽ നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന്റെ സിദ്ധാന്തമായിട്ട് ഈ സൂത്രം വരുന്നു. വിധിനാതു ഏകവാക്യത്വാ, വിധിവാക്യങ്ങളുമായിട്ട് ഏകവാക്യത്വം എന്നുവെച്ചാൽ വിധിവാക്യവുമായി ചേർന്ന് ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് സ്തുത്യർത്ഥേന വിധീനാം സിഹു, വിധികളെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത്. ഇതി സ്ഥാപകത്വേന അർത്ഥവാദത്വം അർത്ഥവത്വം ഉക്തം. അതുകൊണ്ട് വിധി വാക്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി അർത്ഥവാദങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം അർത്ഥവത്വമാണ്, അത് അപ്രമാണമല്ല, പ്രാമാണികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പൂർവപക്ഷി, നിങ്ങളുടെ ഈ ഉപനിഷത്തുകളെല്ലാം അർത്ഥവാദ വാക്യങ്ങളാണ്, ഈ വാക്യങ്ങളുമായിട്ടെല്ലാം ചേർന്ന് അതിന് അർത്ഥമുണ്ടാകും. സ്വതന്ത്രമായി അത് അർത്ഥമില്ല, സിദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല. സിദ്ധമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷാർത്ഥം നേടാനൊക്കത്തില്ല. വേദം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ യാഗാദികൾ ചെയ്താലേ പുരുഷാർത്ഥം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇത് അർത്ഥവാദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മന്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. മന്ത്രഭാഗം മന്ത്രാണാംച വിഷയത്വ ഇത്യാദീനാം ക്രിയാ തത് സാധന അഭിദായിത്വേന കർമ്മസമവായിത്വം ഉക്തം. അതുപോലെ തന്നെ ഇഷയത്വ പലാശാഖ അതിന്റെ ശാഖയെ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് അതിനെ ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇഷയത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം. ഇത്യവമാദീനാം ഈ മന്ത്രങ്ങളുമെല്ലാം എന്താണ്? ക്രിയാ തത് സാധന അഭിദായിത്വേന, ക്രിയയെ അല്ലെങ്കിൽ ക്രിയയുടെ സാധനം ദ്രവ്യം, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം ദധി തൈര്, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. യൂപം കുറ്റി പശുവിനെ കെട്ടുന്നതിനുണ്ട്, അതായത് ആടിനെ കെട്ടുന്നതിനുണ്ട്. ഇതെല്ലാം ക്രിയാ സാധനങ്ങളാണ്. ഇതിനെയെല്ലാം അഭിധായിത്വേന, ഇതിനെയെല്ലാം പറയുന്നു അല്ലെങ്കിൽ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നു. മന്ത്രങ്ങളും ക്രിയയെ അല്ലെങ്കിൽ അതിനുള്ള ക്രിയ എന്ന് വെച്ചാൽ യാഗം, അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, വ്രീഹി നെല്ല് യാഗത്തിന്റെ ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെയെല്ലാം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർമ്മ സമവായിത്വം കർമ്മ അംഗമാണ്. ഇതും പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്താണ്? ഇതെല്ലാം കർമ്മ അംഗങ്ങളാണ്. അതുകൊണ്ടെന്താണ്? ന ക്വചിതപി വേദവാക്യാനാം വിധി സംസ്പർശ മന്ത്രേണ അർത്ഥവത്ത ദൃഷ്ട ഉപന്നാവ. അതുകൊണ്ട് പൂർവമീമാംസകരുടെ അഭിപ്രായം എന്താണ്? വേദാന്തവാക്യാനാം, വേദാന്തവാക്യങ്ങൾ ക്വചിതപി ഒരിടത്തും തന്നെ, വേദം സമൂലം പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം വേദം ആദ്യാന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തന്നെ വിധി സംസ്പർശ മന്ത്രേണ, വിധിയുമായിട്ട് ബന്ധം കൂടാതെ അർത്ഥവത്ത ദൃഷ്ട, അർത്ഥവത്വം കാണുന്നില്ല, സാർത്ഥകത കാണുന്നില്ല, ഉപപന്ന അത് യുക്തവുമല്ല, അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് വിധിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ വേദവാക്യങ്ങൾ. അല്ലാത്ത വാക്യങ്ങൾ, മന്ത്രങ്ങളോ അർത്ഥവാദങ്ങളോ, അതെല്ലാം വിധിയോട് ചേരുന്നതുകൊണ്ട്, വിധിയോട് അന്വയിക്കുന്നതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളൊന്നും സ്വതന്ത്രമായി ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല എന്നാണ് ഭാട്ടമീമാംസകരുടെ അഭിപ്രായം.